2021 മാർച്ച് 4 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡ് പേജിൽ നിന്നും. നിറകതിർ പങ്ക്തിയിൽ കെ ജയകുമാർ എഴുതുന്നു, പ്രകടനമല്ല പ്രകടന പത്രിക. വരികൾ ലേഖകന്റെ ശബ്ദത്തിൽ കേൾക്കാം.
35 ദിവസങ്ങൾക്കകലെ കേരളം അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്യന്തം തിരക്ക് പിടിച്ച ദിവസങ്ങളാണിവ. സീറ്റ് വിഭജനത്തിന്റെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും വാർത്തകൾക്കാണ് മാധ്യമങ്ങളിൽ പ്രാമുഖ്യം. ഉദ്വേഗത്തോടെ വായിക്കപ്പെടുന്നതും ആ വാർത്തകളാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പ്രചാരണത്തിന്റെയും നിയോജകമണ്ഡലത്തിലെ താപനിലയെയും കുറിച്ചുള്ള വാർത്തകളായി. ഇതിനിടയിൽ വികട സരസ്വതി അനുഗ്രഹിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തിരുവചന സ്ഫോടനങ്ങൾ നടത്തുമെങ്കിൽ അതും അതിന്റെ പ്രതിസ്ഫോടനങ്ങളും വാർത്തകളിൽ കുറേ ദിവസം സ്ഥാനം പിടിക്കും. ഈ ശബ്ദഘോഷത്തിനുള്ളിൽ അധികം ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒന്നാണ് പ്രകടന പത്രികകളും അവയുടെ ഉള്ളടക്കവും. ഓരോ പാർട്ടിയും മുന്നണിയും അതീവ ശ്രദ്ധയോടെയാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. അതിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ വികസന ദർശനം അവതരിപ്പിക്കുന്നത്. സമൂഹത്തിൽ നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളോടുള്ള നിലപാടുകളും പ്രതികരണങ്ങളും പുതിയ വാഗ്ദാനങ്ങളും അവയിൽ സ്ഥാനം പിടിക്കുന്നു. പാർട്ടിക്കുള്ളിലും പുറത്തുമായി പല തലങ്ങളിൽ ചർച്ചകൾ ഇതിനു മുന്നോടിയായി നടക്കുന്നുമുണ്ട്. ആശയപരമായ സ്വാതന്ത്ര്യവും ധിഷണയും രാഷ്ട്രീയമായ യാഥാർത്ഥ്യ ബോധവും പ്രകടന പത്രികകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രകടന പത്രികകൾ പ്രകടനമല്ല പ്രവർത്തിക്കാനുള്ള പ്രമാണരേഖയാണ്. ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കപ്പെട്ട പ്രകടന പത്രികകളുടെ മൂല്യവും പ്രായോഗികതയും അവയിലെ വാഗ്ദാനങ്ങളുടെ സാമ്പത്തികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങളും അഭിലഷണീയതയും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല, അതാണ് വാസ്തവം. പ്രചാരണത്തിന് കിട്ടുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ അതിനൊന്നും സമയം തികയുകയില്ല എന്നത് മറ്റൊരു കാര്യം. പ്രാദേശികവും കാലികവും വിവാദപരവുമായ വിഷയങ്ങളിലാണ് പ്രചാരണ ദിവസങ്ങളിലെ ജനശ്രദ്ധ. ഓരോ സ്ഥാനാർത്ഥിയും തന്റെ വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള ബദ്ധപ്പാടിൽ സമ്മതിദായകരെ വിശ്വാസത്തിലെടുക്കാൻ പ്രയത്നിക്കുന്നതിനിടയിൽ സംസ്ഥാനത്തിന്റെ ആളോഹരി കടബാധ്യതയോ പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള വൈരുദ്ധ്യമോ ആ വൈരുദ്ധ്യ സമീകരണമോ ചർച്ച ചെയ്യാൻ ആർക്കുണ്ട് സമയവും ധൈര്യവും? കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള തന്ത്രമോ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ജാഗ്രതയോ പൊതുജീവിതത്തിലെ ധാർമ്മികതയോ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾ നടത്തേണ്ട ത്യാഗങ്ങൾ എന്തെന്നും സാമാന്യമായ ജീവിത ശൈലിയിലെ വിപൽ സൂചനകൾ എന്തെന്നും നമ്മുടെ വികസന സമീപനത്തിലെ വൈകല്യങ്ങൾ എന്തെന്നുമുള്ള അപ്രിയ സത്യങ്ങൾ മാനിഫെസ്റ്റോകളിൽ ആരും തുറന്ന് പറയാറില്ല. ചില സംസ്ഥാനങ്ങളിൽ ഓരോ പാർട്ടിയും ഓരോ വിഭാഗം ജനങ്ങൾക്കും ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുമെന്ന് മത്സരിച്ച് പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലല്ല. ഇതിനൊക്കെ പണം എവിടെ നിന്ന് വരുമെന്നും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണമല്ലേ ഇതിനൊക്കെ മാറ്റിവയ്ക്കപ്പെടുന്നതെന്നും ആരും ചൂണ്ടിക്കാണിക്കാറുമില്ല. പ്രകടന പത്രികകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആഴത്തിലുള്ള ചർച്ചകൾ നടക്കണം. പക്ഷേ രാഷ്ട്രീയ മുന്നണികളോട് അവരുടെ മാനിഫെസ്റ്റോ വാഗ്ദാനങ്ങളുടെ വരുംവരായികളെക്കുറിച്ച് യുക്തിപൂർവ്വമുള്ള സമസ്യകൾ ഉയർത്താൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർഭാഗ്യവശാൽ വേണ്ടത്ര അവസരമില്ല. അക്കാരണത്താൽ അധികാരത്തിലെത്തുന്ന കക്ഷിയെ പ്രകടന പത്രികയെ മുൻനിർത്തി വിചാരണ ചെയ്യാനുള്ള കരുത്ത് നമ്മുടെ ജനാധിപത്യത്തിന് ഇല്ലാതെ പോകുന്നു. യാഥാർത്ഥ്യബോധമില്ലാത്തതും താൽക്കാലിക പ്രയോജനം മാത്രമുള്ളതുമായ കാര്യങ്ങൾ അങ്ങനെ യഥേഷ്ടം അവയിൽ പ്രതിഫലിക്കുന്നു. ചില പ്രകടന പത്രികകളിൽ ഉൾപ്പെടുത്തിയിരുന്നതും തെരഞ്ഞെടുപ്പ് സമയത്ത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്ത കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിന്റെ കെടുതികൾ നമ്മൾ മറക്കാനും പാടില്ല. ജാഗ്രതയോടെ വായിക്കപ്പെടേണ്ടതാണ് പ്രകടന പത്രികകൾ. പക്ഷേ ഇതിനാരും മുൻകൈയെടുക്കും? ആർക്കുണ്ട് ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനൊക്കെ സമയം? ടെലിവിഷൻ ചർച്ചകൾക്ക് വിവാദ വിഷയങ്ങളുടെ ചുഴിയിൽ കിടന്ന് കറങ്ങാനേ സാധിക്കൂ. പ്രകടന പത്രികകളുടെ ഇഴകീറി പരിശോധിക്കുന്ന പരിപാടികൾക്ക് TRP റേറ്റിംഗ് വളരെ മോശമായിരിക്കുമല്ലോ. പ്രകടന പത്രികകൾക്ക് തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനം നിർവചിക്കാനും സ്ഥാപിക്കാനും അച്ചടി മാധ്യമങ്ങൾക്ക് സാധിക്കണം. പ്രത്യയശാസ്ത്രപരമായ കൂറ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർക്കും ബുദ്ധിജീവികൾക്കും അധ്യാപകർക്കും പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ഏറ്റെടുക്കാവുന്ന വലിയ സേവനമാണിത്. ഇക്കാര്യത്തിലും മറ്റു പല കാര്യത്തിലും എന്ന പോലെ ഇന്ത്യക്ക് മാതൃകയാകാൻ കേരളത്തിന് സാധിക്കും. രാഷ്ട്രീയ ജാതി മത പരിഗണനകൾക്ക് അതീതമായി പ്രകടന പത്രികകളെ വസ്തുനിഷ്ഠമായി പരിശോധിക്കാനും അവയുടെ ആപേക്ഷികമായ ശക്തി ദൗർബല്യങ്ങളും പ്രായോഗികതയും സമ്മതിദായകരുടെ മുൻപാകെ അവതരിപ്പിക്കാനും സാധിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ അർത്ഥപൂർണവും വിചാരപ്രധാനവുമായി മാറും. നമ്മുടെ ജനാധിപത്യത്തിന് ആഴമുണ്ടാവും. അധികാരത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ടാവും. വൈകാരികമായ താൽക്കാലിക ആവേശമല്ല പ്രബുദ്ധതയുള്ള സമ്മതിദായകരെ നയിക്കേണ്ടത്. സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യവും ഭരണവും ഏൽക്കാൻ പോകുന്നവരുടെ ആശയ വ്യക്തതയും നിലപാടുകളും പ്രതിബദ്ധതയുമായിരിക്കണം വിലയിരുത്തപ്പെടേണ്ടത്. പ്രകടന പത്രികകളെ അവഗണിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വൈകാരികതയാലും താൽക്കാലിക പരിഗണനകളാലും മാത്രം നയിക്കപ്പെടുന്നു. ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന സർക്കാരിനെയാണ് കിട്ടുക എന്ന സാധാരണ പറയാറുള്ളതിന്റെ പൊരുൾ ഇതുതന്നെയാണ്.